എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 24 and 25. എബ്രായ ലേഖനം 10 24-25 വാക്യങ്ങൾ.
ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യനും സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു.
Let us consider how to stimulate one another to love and good deeds, not forsaking our own assembling together, as is the habit of some, but encouraging one another, and all the more as you see the day drawing near. നമുക്ക് പരിചയമുള്ള വാക്യമാണ്. എബ്രായലേനക്കാരൻ അതിന്റെ തൊട്ടുമുകളില് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലണം. അതിന്റെ കാരണം, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ ദേഹമാകുന്ന തിരശീല കീറി ഒരു പുതുവഴി തുറന്നു. പിതാവിന്റെ അടുക്കിലേക്ക് നമുക്ക് പ്രവേശനമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടു താഴെ അസംബ്ലിംഗ് ടുഗദർ എന്ന കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ പിതാവിന്റെ സന്നിധിയിലേക്കുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. പിതാവിനെ നമുക്ക് പിതാവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിതാവിനോട് നമുക്ക് സംസാരിക്കാം. പിതാവിനോട് നമുക്ക് ഇടപെടാം. പിതാവിൽ നിന്ന് കേൾക്കാം. പിതാവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടു താഴെ അസംബ്ലിംഗ് ടുഗദർ, അല്ലെങ്കിൽ മലയാളത്തിൽ സഭായോഗങ്ങൾ എന്ന് കൊടുത്തിരിക്കുക. അതിൽ പറയുകയാണ്, ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. ഇപ്പൊ സഭായോഗങ്ങൾ അല്ലെങ്കിൽ അസംബ്ലിംഗ് ടുഗദർ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ലേഖനക്കാരൻ നമ്മെ ബോധിപ്പിക്കുക. എന്താ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാൻ കാരണം? കാരണം, ഒറ്റയ്ക്ക് ഒരു ക്രിസ്ത്യ ജീവൻ നയിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് വളരെ 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 വെരി 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 ഡിഫിക്കൽട്ട്. ഞാൻ അതിനെ പറയട്ടെ, ഒറ്റയ്ക്കൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുക, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയില് സഭ എന്നുള്ളൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആ സഭാ കൂടിവരകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം, ഈ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവര് അവർക്കൊരു പ്രശ്നമുണ്ട്. സഭയിൽ വരുമ്പോൾ ഓക്കെ, ഒരുമിച്ച് വരുന്നു. വേറെ ചിലര് മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ സഭായോഗങ്ങൾ വരുമ്പോൾ ഓക്കെ, വളരെ ദൈവസാന്നിധ്യം. പക്ഷെ ഒറ്റയ്ക്കുള്ള ഇതിൽ നോ, അങ്ങനെയല്ല. ഇത് രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ഒരുമിച്ച് കർത്താവിന്റെ മുഖം അന്വേഷിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിനെ കാത്തിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഒരുമിച്ച് കൂടി വരുമ്പോൾ കർത്താവിന്റെ ദിവ്യ സാന്നിധ്യത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന്റെ വചനം കേൾക്കുവാനും കൂടി വരുന്നതും വളരെ, എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയുടെ രണ്ട് ചിറകൾ പോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുകയാണ്, ചിലർ സഭായോഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് പറയണം. ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അത് ഉപേക്ഷിക്കാൻ പാടില്ല. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സപ്പെടുത്തും. അതിന്റെ കാരണം, നമുക്കൊക്കെ ഒത്തിരി എൻകറേജ്മെന്റ് വേണ്ട ആൾക്കാരാണ്. നമുക്കേ ഒത്തിരി തിരുത്തലുകളും വേണ്ട ആൾക്കാരാണ് നാം ഓരോരുത്തരും. കാരണം, നാം ജഡത്തിലിരിക്കുന്നിടത്തോളം കാലം നമുക്കൊത്തിരി ഉത്സാഹങ്ങൾ ആവശ്യമുണ്ട്. ഉത്സാഹങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ ഒരു ഒരു ഒരിക്കലൊരു സഹോദരി, ആ ഒരു അദ്ദേഹം ഒരു ദൈവദാസനാണ്, അദ്ദേഹത്തെ എന്റെ ഭാര്യ, അദ്ദേഹം പറയാണ്, ഞാൻ ഞായറാഴ്ചകളിൽ മീറ്റിങ്ങുകളിൽ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്, പല സ്ഥലത്ത് പോയി പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ ഇട മീറ്റിങ്ങുള്ളത് കൊണ്ട് ഞാൻ ആയിരിക്കുന്ന ലോക്കൽ ചർച്ചിൽ ഞാൻ കൂടി വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓർത്തു, ആ അദ്ദേഹം ഇങ്ങനെ പറയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ഒരു അമ്മച്ചിയുടെ അടുക്കൽ ചെന്ന് സംസാരിച്ചു. അപ്പൊ അദ്ദേഹം കേട്ടോണ്ടിരിക്കുക. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അമ്മച്ചി ഇവിടെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മച്ചി ഓരോ ഞായറാഴ്ചയും അല്ലെ ഓരോ ഇട മീറ്റിങ്ങുകൾക്കും ഓരോ ഞായറാഴ്ചയും വരുന്ന കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഉത്സാഹമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച വളരെ മഞ്ഞുള്ള സമയത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ്, ഒരു വിധത്തിലാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഈ 83 വയസ്സുള്ള അമ്മച്ചി ഈ മഞ്ഞ് കടന്ന്, അനേക ബ്ലോക്കുകൾ കടന്ന് ഈ മഞ്ഞിലൂടെ ഈ മീറ്റിംഗിന് വന്നപ്പോൾ അതെന്റെ ഹൃദയത്തിന് വളരെയധികം ഉത്സാഹം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മച്ചി കരഞ്ഞുകൊണ്ട് പറയാണ്, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവമേ എന്നെ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? എന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, ഞാൻ ട്രാക്ടുകൾ കൊടുക്കാൻ പോയി, പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ ഇപ്പോൾ പ്രായമായപ്പോൾ എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് സഹോദരി നിങ്ങള്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നത് നിങ്ങൾക്കൊരു ഉത്സാഹമായി എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നു, അതെ, എന്നെ കൊണ്ട് ദൈവത്തിൽ ഉദ്ദേശമുണ്ട്. ഞങ്ങൾ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു, ആ സഹോദരിയും എൻകറേജ്ഡായി, ആ അമ്മച്ചിയും എൻകറേജ്ഡായി. എന്നിട്ട് ആ ദൈവദാസൻ എഴുതിയിരിക്കുകയാണ്, അതിനുശേഷം ആ അമ്മച്ചി കുറച്ചും കൂടെ ബുദ്ധിമുട്ടായപ്പോൾ വേറെ ഷെൽട്ടർ ഹോമിലേക്ക് ആ അമ്മച്ചിയെ മാറ്റി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അമ്മച്ചി ഏകദേശം 90 വയസ്സുള്ളപ്പോൾ മരിച്ചു. കഴിഞ്ഞ അതിനുശേഷമുള്ള 8 എന്റെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് അമ്മച്ചി റെഗുലർ ആയിട്ട് പ്രാർത്ഥിച്ചു. അതുമാത്രമല്ല, അമ്മച്ചിക്ക് അത്യാവശ്യം ഈ ഓർഗൻ കീബോർഡ് പ്ലേ ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഫനേജില് അമ്മച്ചി അവിടുത്തെ മീറ്റിംഗിൽ ആ കീബോർഡ് വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി, അങ്ങനെ അനേകർക്ക് ഒരു അനുഗ്രഹമായി തീർന്നു. സി, ഒരാളുടെ ഒരു വാക്ക് മറ്റൊരാൾ എത്രമാത്രമാണ് എൻകറേജ് ചെയ്യുന്നത്, ഒരാളുടെ ഒരു സാന്നിധ്യം മറ്റൊരാളെ എത്രമാത്രമാണ് ഉത്സാഹിപ്പിക്കുന്നത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. That is church. അതാണ് സഭ. ഇവിടെ പറയുകയാണ്, അതുകൊണ്ട് നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. പിന്നെന്ത് ചെയ്യണം? എൻകറേജ് വൺ അനദർ. അന്യോന്യം എന്ത് ചെയ്യണം? ഉത്സാഹിപ്പിക്കണം, ഉത്സാഹിപ്പിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും ഉത്സാഹം ആവശ്യമുള്ള ആൾക്കാരാ, ഉത്സാഹം ആവശ്യമുള്ള ആൾക്കാരാ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരുടെ നന്മകളെ കാണാം, നന്മകളെ കണ്ടിട്ട് അത് തുറന്നു പറയാനായിട്ട് മടിക്കണ്ട. നമുക്ക് ഇച്ചിരി പിശുക്കാക്കാര്യമുണ്ട്, ഇന്ത്യക്കാർക്ക് പൊതുവെ മറ്റുള്ളവരുടെ ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ അതൊന്ന് തുറന്നു പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, തിന്മ പറയാൻ ഒരു 100 നാവുണ്ട്. ഇത് നമ്മുടെ ഒരു ബേസിക് പ്രോബ്ലമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവിനോട് പറയാം, കർത്താവ് ഞങ്ങളെ അതിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് മറ്റുള്ളവരുടെ നന്മ കാണുമ്പോൾ, ഒരു സഹോദരന്റെ അല്ലെങ്കിൽ സഹോദരിയുടെ നന്മ കാണുമ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യാനായിട്ട്, അത് അവരോടൊന്ന് തുറന്നു പറയാനായിട്ട് നമുക്ക് സമയമെടുക്കാം, സമയമെടുക്കാം. എൻകറേജ് വൺ അനദർ. ഈ ഒത്തിരി വൺ അനദറിങ് ബൈബിളിലുണ്ട്, ഒത്തിരി വൺ അനദറിങ്. അപ്പൊ അതിനെ കുറിച്ച് തന്നെ ഒരു ജീൻ ഗെറ്റ്സ് എന്ന് പറഞ്ഞ ദേവാസനെ കുറിച്ച് ബുക്ക് തന്നെ എഴുതി, വൺ അനദറിങ് എന്ന് പറഞ്ഞൊരു ബുക്ക് തന്നെ അദ്ദേഹം എഴുതി. അപ്പോൾ ഒത്തിരി വൺ അനദറിങ് ബൈബിളിലുണ്ട്, ഓരോരുത്തർ തമ്മിൽ തമ്മിൽ ചെയ്യേണ്ട ഒരു കാര്യം. എന്നിട്ട് ഇവിടെ എന്റെ വിഷയം അതിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ബട്ട് എൻകറേജിങ് വൺ അനദർ, മോളിൽ എഴുതിയിരിക്കുകയാണ്, സ്റ്റിമുലേറ്റ് വൺ അനദർ ടു ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ്. അടുത്ത സ്റ്റിമുലേറ്റ് വൺ അനദർ, പരസ്പരം എന്ത് ചെയ്യണം? ഉത്സാഹിപ്പിക്കണം, പ്രബോധിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ. ഞാൻ വിചാരിക്കുകയാണ്, ഈ സ്നേഹം സൽപ്രവർത്തിയൊക്കെ തന്നെ അങ്ങ് വരത്തില്ലേ? ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അവിടെ ഞാൻ പറയട്ടെ, ഈ സ്നേഹമൊക്കെ അങ്ങ് വരാൻ വലിയ പാടുള്ള ഒരു കാര്യമാണ്. സൽപ്രവർത്തിയൊക്കെ വരാൻ വലിയ പാടുള്ളൊരു കാര്യമാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് ഉത്സാഹിപ്പിക്കുമ്പോഴോ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട്, നമുക്ക് അവിടം വരെ ഒന്ന് പോകാം എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി സഹോദരന്മാരെന്ത് പറയും? അന്നാ ശരി സഹോദരൻ, നമുക്കൊന്ന് പോയേക്കാം. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നേ, അങ്ങനെയാണ് പല കാര്യങ്ങളും നടക്കുന്നേ. ഏതെങ്കിലും ഒരു സഹോദരൻ ശരി സഹോദരൻ അന്നാ നമുക്കതങ്ങ് ചെയ്യാം എന്ന് പറയുമ്പോൾ ബാക്കി സഹോദരന്മാരും കൂടെ എന്ത് ചെയ്യും? അതിന്റെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ സഹോദരിമാരും കൂടെ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒന്ന്, അതാണത്, അതാണ് വീണ്ടും പറഞ്ഞത്, ചേർച്ച്. അത് സഭയുടെ പ്രത്യേകത. ഒറ്റയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ മറ്റ് സഹോദരങ്ങളുടെ കൂട്ടായ്മയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആരും ഒറ്റയാന്മാരായിട്ട് എന്ത് ചെയ്യരുത്. ഒറ്റയാന്മാരെപ്പോഴും അപകടകാരികളുമാണ്. ഒറ്റയാൻ കേട്ടിട്ടില്ലേ, ഒറ്റയ്ക്കുള്ള ആനെ പേടി എല്ലാവർക്കും, കാരണം അവനാണ് ഏറ്റവും വലിയ അപകടകാരി. അതുകൊണ്ട് ആരും ഒറ്റയാന്മാരായിട്ട് മാറി നിൽക്കരുത്. ഒരുമിച്ച് ചേർന്ന് കർത്താവിന്റെ വൻകാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. സ്റ്റിമുലേറ്റ് വൺ അനദർ. സ്നേഹിക്കാനായിട്ട് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ അതൊക്കെ എന്ത് ചെയ്യാറ് നമ്മൾ കൗൺസിലേഴ്സിന് വിട്ടു കൊടുത്തിരിക്കുക, കൗൺസിലേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുക. സഹോദര, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണുമ്പോൾ ഒരാളുടെ നന്മകളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ, ഭാര്യയുടെ നന്മകളെ മാത്രം. ഒരുപക്ഷെ ഭർത്താവ് ചില സമയത്ത് ബ്ലൈൻഡഡ് ആയി പോകും, ഭാര്യയുടെ നന്മകൾ കണ്ടെത്താനായിട്ട് പലപ്പോഴും കഴിയത്തില്ല. പക്ഷെ വേറൊരു സഹോദരൻ ചില നന്മകളെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാവോ, പൗലോസിന്റെ കണ്ണിൽ നിന്ന് തിമിരം വീണതുപോലെ അവരുടെ കണ്ണിലെ തിമിരം ഒന്ന് താഴേക്ക് വീണിട്ട് കാഴ്ച ശരിയായിട്ട് കിട്ടും, ശരിയായിട്ട് കാണാൻ സാധിക്കുമ്പോൾ വീണ്ടും ആ സ്നേഹത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മടങ്ങി വരാൻ സാധിക്കും. അതുകൊണ്ട് നന്മകളിലേക്ക് തിരിയണമെങ്കിൽ സഹോദരന്മാരെ ആരെങ്കിലും ഒക്കെ ഒന്ന് അക്കാര്യത്തിൽ എന്ത് ചെയ്യണം, ഉത്സാഹിക്കണം. അതുപോലെ സഹോദരന്മാരുടെ ഇടയിൽ തന്നെ ഏതെങ്കിലും ഒരു 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 പ്രശ്നം ഉണ്ടാകുമെന്ന് കാണുകയാണെങ്കിൽ നമ്മളൊന്ന് തിരിച്ചറിയുമ്പോൾ ഒന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അത് മാത്രമല്ല, മറ്റൊരാളുടെ നന്മ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യും, ആ തിന്മയുടെ ഭാഗം മാറിയിട്ട് ആ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാനായിട്ട് കാരണമായി തീരും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റിമുലേറ്റ് വൺ അനദർ, സൽപ്രവൃത്തി. ഒരിടത്ത് ഒരു ആവശ്യമുണ്ടെന്ന് കാണുമ്പോൾ, ഒരു പ്രശ്നമുണ്ടെന്ന് കാണുമ്പോൾ ഒരാൾ പറയുമ്പോഴാണ് മറ്റൊരാൾ അറിയുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് ചേർന്നതിലേക്ക് മുന്നേറുമ്പോൾ കർത്താവിന്റെ നാമം മഹത്വപ്പെടും. പറയാൻ വന്ന കാര്യം അതിന്റെ താഴത്തെ കാര്യമാണ്, ഇവിടെ ശ്രദ്ധിച്ചോണം. ബട്ട് എൻകറേജിങ് വൺ അനദർ ആൻഡ് ഓൾ ദ മോർ ആസ് യു സീ ദ ഡേ ഡ്രോയിങ് നിയർ. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും. ഇതാ എന്റെ കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം. ദ ഡേ ഈസ് ഡ്രോയിങ് നിയർ. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും എന്ത് ചെയ്യണം, അന്യോന്യം ഉത്സാഹിപ്പിക്കണം, അന്യോന്യം പ്രബോധിപ്പിക്കണം. സ്നേഹത്തിനായിട്ട്, സൽപ്രവർത്തികൾക്കായിട്ട് നമ്മൾ അന്യോന്യം എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം, പ്രബോധിപ്പിക്കണം. എന്താ കാര്യം, നാൾ അടുക്കുന്നു എന്ന് കാണും തോറും. ഏത് നാളാ നമ്മളോട് അതിനെ കുറിച്ചാ പറഞ്ഞേ, നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത, റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതാണ് നാൾ. അല്ലെങ്കിൽ ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പഴയ നിയമത്തിൽ പ്രവാചകന്മാരെ തന്നെ വിളിച്ചിരുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അതിനോടനുബന്ധിച്ചുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ ക്രോധം, ദ റാത്ത് ഓഫ് ഗോഡ്, ഇതെല്ലാം അടുത്തടുത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഓർഡർ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദ ഡേ ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ ക്രോധ ദിവസം എന്നുള്ളൊരു കാര്യമാണ് പഴയ ഭക്തന്മാർ മനസ്സിലാക്കിയത്. അതിനോട് ചേർന്ന് അവർ കാര്യം കൂടെ മനസ്സിലാക്കി, എന്താണ്, റിസറക്ഷൻ ഓഫ് ദ ഡെഡ്, മരിച്ചവരെന്നുള്ള പുനരുദ്ധാനം. ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ ഇപ്പോഴോ സമാധാനത്തോടെ പോക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എന്ത് ചെയ്യും, എഴുന്നേറ്റ് വരും കാലാവസാനത്തിങ്കൽ. അപ്പോൾ കാലാവസാനം, ദ ഡേ ഓഫ് ദ ലോർഡ്, രണ്ട് കാര്യങ്ങളാ ഉള്ളത്. ഒന്ന്, കർത്താവിന്റെ മടങ്ങിവരവ്, ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പത്രോസിന്റെ ലേഖനത്തിൽ, ഒന്ന് പത്രോസിൽ പല ഭാഗങ്ങളിൽ ഏകദേശം 3-4 സ്ഥലത്ത് റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ അപ്പോക്കാലിപ്സ് എന്ന് പറയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിന് അപ്പോക്കാലിപ്സ് എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പോക്കാലിപ്സ്, റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യാണ്, കർത്താവ് വരാൻ പോവുകയാണ്. അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഇതാ നമ്മുടെ കർത്താവ് മേഘാരൂഢനായി വരുന്നു, അവൻ വാനമേഘത്തിൽ പ്രത്യക്ഷനാൻ പോവുകയാണ്. അനേക മനുഷ്യന്റെ ആരംഭം മുതല് പ്രവാചകന്മാരെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന നാള്, അവർക്ക് പാർഷ്യൽ റെവലേഷനേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ഭാഗം ഭാഗമായിട്ട് കാര്യങ്ങൾ അറിയാമായിരുന്നുള്ളൂ. അവർക്കൊരു കാര്യം അറിയാമായിരുന്നു, കർത്താവിന്റെ ക്രോധത്തിന്റെ ഒരു നാളുണ്ട്, ദി എൻഡ്, എല്ലാറ്റിന്റെയും അവസാനം എന്ന് പറഞ്ഞൊരു കാര്യം. അല്ലെ പറഞ്ഞ ലോകാവസാനം നമ്മൾ കേട്ടിട്ടില്ലേ? യെസ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. പത്രോസ് പറയുക, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. സൗരങ്ങളെ, ആ സമയത്തിന്റെ ഏറ്റവും അവസാനത്തെ പടിയിലേക്ക് നാം വന്നിരിക്കുന്നേ. 6000 വർഷത്തെ മനുഷ്യന്റെ ചരിത്രമാ തിരുവനന്തപുരം നമ്മൾ കാണുന്നത്. അതിൽ ഏറ്റവും അവസാന ഭാഗത്തേക്ക്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം, ആദ്യത്തെ വരവിന് ശേഷം 2000 വർഷം കൂടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒത്തിരി എടുത്തു, നമ്മൾ പാട്ടൊക്കെ പാടാറുണ്ട്, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് അടുത്തു അടുത്തു. അപ്പോൾ അത്രയും അടുത്തു വന്നിരിക്കുന്ന ഒരു സമയത്തിലേക്കാണ് ഞാൻ ചോദിക്കുന്ന ഇതാണ്, നാൾ സമീപിക്കുന്നുവെന്ന് നാം കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ എന്റെ ചോദ്യം. പഴയ ഭക്തന്മാർക്ക് മരിച്ചു എന്നുള്ള പുനരുദ്ധാനം അറിയാമായിരുന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന് വെളിപ്പാട് കിട്ടി, മരിച്ചു എന്നുള്ള പുനരുദ്ധാനം മാത്രമല്ല വേറൊരു കാര്യം കൂടെ സംഭവിക്കും, ജീവനോടെ ഇരിക്കുന്നവർ എന്ത് ചെയ്യും, രൂപാന്തരപ്പെടും. എല്ലാവരും മരിക്കത്തില്ല, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്ന് തന്നെ പൗലോസ് പറഞ്ഞത്. ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും, ദൈവത്തിന്റെ ക്രോധമുണ്ടാകും. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഒന്ന്, ഒരു വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. എന്താണ്? മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. പിന്നെ മറ്റൊന്നെന്താണ്? ദൈവത്തിന്റെ ക്രോധം ഈ ഭൂമിയിലേക്ക് വരും, യേശുക്രിസ്തു മടങ്ങി വന്ന് അന്തിക്രിസ്തുവിനെ പരാജയപ്പെടുത്തും, അതിനുശേഷം 1000 വർഷക്കാലം ഈ ഭൂമിയെ ഭരിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് യേശയ്യാവ് കണ്ടു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇതിന്റെ വളരെ അടുത്തേക്ക് നമ്മളിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ചോദ്യം ഇതാണ്, നാൾ സമീപിക്കുന്നു കാണും തോറും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്, എൻകറേജ് വൺ അനദർ, സ്റ്റിമുലേറ്റ് വൺ അനദർ. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്, കൂടുതലായിട്ട് കൂടി വരണം. കാരണം എന്താ? നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. കാരണം എന്താ? അധികം നാളുകളില്ല, അധികം നാളുകളില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ കാര്യങ്ങൾ ഈ നാളുകളിൽ സാധിക്കുമോ, അതിനു വേണ്ടിയിട്ട് ഈ ദിവസങ്ങളിൽ ഉത്സാഹത്തോടു കൂടി മുന്നേറണമെന്നാ പറഞ്ഞു. അതുകൊണ്ടവർ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇവ കൂട്ടിക്കൊള്ളണം കൂട്ടിക്കൊള്ളണം. ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം ഇതാണ്, എന്താണ്? നാൾ സമീപിക്കുന്നെന്ന് കാണും തോറും. ഇതാർക്കേ മനസ്സിലാവുള്ളൂ എന്നറിയോ, ഈ നാൾ സമീപിക്കുന്നെന്ന് ആർക്കേ മനസ്സിലാവുള്ളൂ? ഈ നമ്മളൊരു വാക്യം പത്രോസിൽ എഴുതി വായിച്ചു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ ആ ദിവസം വരുന്നു. അപ്പൊ നമ്മൾ ഓർത്തു, ആ എന്നാ പിന്നെ ഇതാർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ അറിയുന്നത്, കള്ളൻ രാത്രി എത്ര മണിക്കാണ് വരുന്നത്, ആരോടും പറഞ്ഞിട്ടില്ല വരുന്നത്, എപ്പോഴാണെന്ന് അറിയത്തില്ല. എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം, പാതിരാത്രി ആകുമ്പോഴാണ് കള്ളൻ വരുന്നത്, നമ്മൾ നല്ലതായിട്ട് ഉറങ്ങി കിടക്കുമ്പോഴാണ്. അങ്ങനെയല്ല സഹോദരങ്ങളെ, അങ്ങനെയല്ല. നിങ്ങൾ തെസലോനിക്ക് ലേഖനം, ഒന്ന് തെസലോനിക്കർ 5:1 അതിന്റെ 1
സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രി വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളും ഇരുളിനുമുള്ളവരല്ല, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക.
ആ ശ്രദ്ധിക്കണേ, പൗലോസ് പറയാണ് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു, നിങ്ങൾ തന്നെ നന്നായി അറിയുന്നല്ലോ. എന്റെ അടുത്ത വാക്യം പറയാണ്, എന്റെ 4 എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. സോരങ്ങളെ ശ്രദ്ധിക്കണേ, ഉറങ്ങുന്നവന് കള്ളൻ വരുന്ന പോലെയാ, എന്നാൽ നോക്കിയിരിക്കുന്നവന് ആ കർത്താവിന്റെ പ്രത്യക്ഷത വളരെ ഇതായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. ദിവസം അറിയാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, ദിവസം അറിയാൻ പറ്റത്തില്ല, ഡേറ്റ് എത്ര എന്നറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, നമുക്ക് സീസൺ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. നമ്മളുടെ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ ആരാണ്? വെളിച്ചത്തിന്റെ മക്കളാണ്, രാത്രിക്കുള്ള മക്കളല്ല, ഇരുട്ടിനുള്ളവരല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞത്, നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കുക. സൗരങ്ങളെ, കർത്താവ് കർത്താവിന്റെ വരവിന്റെ ഒത്തിരി അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ. വായിച്ചിട്ടുണ്ടോ നിങ്ങള്? മത്തായി 24, ലൂക്കോസ് 21, മർക്കോസ് 13. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞപ്പം കർത്താവ് തന്നെ പറഞ്ഞേ, കള്ളൻ രാത്രിയിൽ വരും പോലെ വരുന്നാണോ? കേട്ടില്ല. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ശിഷ്യന്മാര് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? വായിച്ചു മത്തായിയുടെ സുവിശേഷം. ഇരുപത്തിനാലാം അധ്യായം അതിന്റെ മൂന്നാം വാക്യം, 24:3.
അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തുവെന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു.
അപ്പോൾ
അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളു, അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം അത്രേ.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, ഒരു 51 വാക്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. 24 അധ്യായത്തിൽ 51 വാക്യങ്ങൾ. അപ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് ചോദിച്ചപ്പോൾ, കള്ളൻ രാത്രിയിൽ വരും പോലെ വരുന്നുണ്ടോ, നിങ്ങളതൊന്നും അറിയണ്ട എന്ന് കർത്താവ് പറഞ്ഞില്ല. ഇല്ല, കർത്താവ് അവരോട് വളരെ വിശദമായിട്ട് സംസാരിക്കുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കർത്താവിന്റെ വരവും ലോകാവസാനത്തിന്റെ അടയാളത്തെ കുറിച്ചും വളരെ വിശദമായിട്ട് സംസാരിച്ചു. ഇതുകൂടാതെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് ദാനിയേലിന് കൊടുത്ത വെളിപ്പാട് നമ്മൾ കാണുന്നുണ്ട്. പ്രവാചക പുസ്തകങ്ങളിലെല്ലാം പ്രവാചകന്മാർക്ക് ഭാഗം ഭാഗമായിട്ടുള്ള വെളിപ്പാട് നമ്മൾ കാണുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഏറ്റവും അവസാനം തന്റെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാന് വെളിപ്പാട് എന്ന് പറഞ്ഞ ആ ഒരു കാര്യം, വെളിപ്പാട് പുസ്തകം, നമ്മൾ വെളിപ്പാട് പുസ്തകത്തില് യോഹന്നാന് കിട്ടിയ വെളിപ്പാട് അന്ത്യകാലത്തെ കുറിച്ച് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ എന്ത് ചെയ്യുന്നുണ്ട്? കർത്താവിന്റെ നാൾ വരുന്നു. ആർക്കാ അങ്ങനെ വരുന്നേ? ഉറങ്ങുന്നവർക്ക്. ഉറങ്ങുന്നവർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. എവിടാന്ന് ചിലരൊക്കെ പറഞ്ഞതല്ലേ, ഉറങ്ങിയ യാതൊരു ബോധവും ഇല്ലെന്ന്. ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ കണ്ടീഷൻ. അതാ എന്നിട്ട് പറയുകയാണ്, അവരെ പോലെ നാം ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു സാധ്യതയുണ്ട് നാമും ഉറങ്ങിപ്പോകാൻ. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നേ, നാമും ഉറങ്ങിപ്പോകാനുള്ളൊരു അപകട സാധ്യതയുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവിനും ലോകാവസാനത്തെ കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെയാണ് കർത്താവ് സംസാരിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? നാം അത് വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്നുള്ള അപൂർണ ആ ഒരു ബോധ്യത്തിൽ തന്നെ കർത്താവ് ഇത് ചെയ്തേ. അല്ലാതെ കള്ളൻ രാത്രിയിൽ വരും പോലെ എന്ന് പറഞ്ഞല്ല. പക്ഷെ അതേസമയം തന്നെ വേറൊരു അപകടം കൂടെ എന്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പോകട്ടോ. എന്നിട്ട് താഴേക്ക് നമ്മൾ വായിക്കുമ്പം, ലൂക്കോസ് 21 നമ്മൾ വായിക്കുമ്പോഴത്തെ ഒരു കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയാമോ? നാളും നാഴികയും നിങ്ങൾ അറിയായികൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരിപ്പി. എന്തായി നാളും നാഴിക? ഡേറ്റ് ആൻഡ് ടൈം അത് മാത്രം കർത്താവ് പറഞ്ഞിട്ടില്ല. സീസൺ ഒക്കെ പറഞ്ഞു, ഡേറ്റ് ആൻഡ് ടൈം മാത്രം എന്ത് ചെയ്തിട്ടില്ല. എന്താ പറയാത്തെ? കാരണം ദൈവസഭ അതിനെ കുറിച്ച് ഞാൻ പറയാൻ വരും. ദൈവസഭ ആ ഒരു പ്രത്യാശയിലിരിക്കണമെന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നേ. പക്ഷേ ഇന്ന് ഒത്തിരി പേര് ഡേറ്റ് പറയുന്ന ഒരു കാലഘട്ടത്തില്ല. ഇടയ്ക്ക് കണ്ടായിരുന്നൊരു ഡേറ്റ് പറഞ്ഞതല്ലേ കുറച്ചാൾ മുമ്പ്, ഫാമിലി റേഡിയോ എന്ന് പറഞ്ഞ അതിന്റെ ആള് ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് ഭയങ്കര എല്ലായിടത്തും പരസ്യമൊക്കെ ആയി. ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ആൾക്കാരെല്ലാം നോക്കിയിരുന്നു. ആ ദിവസം വളരെ ശാന്തമായി കഴിഞ്ഞു പോയി. കർത്താവ് വന്നില്ല. കാരണം ഡേറ്റ് ഫാമിലി റേഡിയോയുടെ കയ്യിലല്ല, സ്വർഗീയ പിതാവിന്റെ കയ്യിലിരിക്കുക. പിന്നെന്തു പറ്റി, ഡേറ്റ് പറഞ്ഞപ്പോൾ അതിന്റെ മുൻപ് ആൾക്കാരൊക്കെ അവിടെ, ഞാനിങ്ങനെ ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിച്ചു, പത്രത്തിൽ എവിടെ ഒരു മാഗസിനിലോ വായിച്ചു, ആൾക്കാര് ഏതായാലും കർത്താവ് വരാൻ പോവാ, ആൾക്കാര് ടൂറൊക്കെ പ്രഖ്യാപിച്ചു, ടൂറൊക്കെ പോകുന്നു, ഇവര് ടൂർ പോകുന്നു, പൈസ ചെലവഴിക്കുന്നു. കാരണം എന്താ, കർത്താവ് വരാൻ പോവുകയല്ലേ. അങ്ങനെ അടിച്ച് പൊളിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി അവർ റെഡി ആയിട്ടിരുന്നപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു, കർത്താവ് വന്നുമില്ല, കയ്യിലെ കാശും പോയി. പിന്നെ അടുത്ത പരിപാടി അവർ എന്തെന്നറിയോ, പുള്ളിക്കെതിരെ അനേകം പേര് കോടതി കേസ് കൊടുത്തു, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ കാശ് മുഴുവൻ പോയി എന്ന് പറഞ്ഞ് കോടതി കേസ് കൊടുത്ത് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ പറഞ്ഞത് ഡേറ്റും ടൈമും സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യത്തില്ല, ആരെങ്കിലും ഡേറ്റ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്, അതിലൊന്നും വീണു പോകരുത്, കാശും കളയരുത്, സൂക്ഷിച്ചോണം. ഉള്ള കാര്യം നേരത്തെ ഇങ്ങ് പറഞ്ഞേക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവോചനം അറിയാൻ വയ്യാത്തത് കൊണ്ട്, അതുകൊണ്ട് കർത്താവ് നിങ്ങൾ പലതിലും തെറ്റിപ്പോകുന്നു, വഞ്ചിക്കപ്പെട്ടു പോകുന്നു. ആദ്യം കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾ ആ മത്തായിൽ ശ്രദ്ധിച്ചേ, നാലാം വാക്യം, അതിനേശു ഉത്തരം 24:4, അതിനേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ എന്ത് ചെയ്യണം. അത് ആദ്യത്തെ ഒന്നാമത്തെ ലെസൺ അതാ. അതിനുശേഷം അവന്റെ അടയാളമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ അടയാളമൊക്കെ പറഞ്ഞപ്പോഴത്തേന് കർത്താവിന് ഒരു കാര്യം മനസ്സിലായി, ആൾക്കാര് കാശടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട്, അന്ത്യകാലമാണെന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ എന്ത് ചെയ്തോണം, സൂക്ഷിച്ചോണം. അതിനിടയ്ക്ക് വേറെ ഒരു ടി വിക്കാരൻ പറഞ്ഞു, ഇസ്രായേലില് കൊഴുന്തും മരങ്ങളും പുന്നയും ഇതുമെല്ലാം ഇസ്രായേലിൽ ഉണ്ടാകുമെന്ന് ഏഷ്യാവിന്റെ ഒരു പ്രവചനമുണ്ട്. ഒരു വാക്യം എടുത്ത് കാണിച്ചു, അപ്പൊ ഇപ്പൊ ഇസ്രായേലിൽ അത്രയും കൊഴുന്തും പുന്നയും മരങ്ങളും ഒന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഓരോ മരത്തിനും ഇത്ര രൂപ എന്ന് പറഞ്ഞ് അയച്ചോളാൻ പറഞ്ഞു. അങ്ങനെയും സംഭവിച്ചു, മരം വെച്ചോന്ന് എനിക്കറിയാൻ മേല, അവിടെ മരം വെക്കാനായിട്ടൊരു സമ്മതിക്കുമെന്നും അറിയത്തില്ല. പക്ഷെ കുറെ പേർക്ക് മരത്തിന്റെ പേരിൽ കാശ് മേടിച്ചു. നമ്മുടെ നാട്ടിൽ മാഞ്ചിയം പോലെ തന്നെ പുതിയ പരിപാടിയാണ് ഇസ്രായേലിൽ കൊഴുന്തും പുന്നയും അതുമൊക്കെ. അതുകൊണ്ട് സ്വരങ്ങൾ ഇത്ര, അതുകൊണ്ട് കർത്താവ് ആദ്യം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ എന്ത് ചെയ്തോണം, സൂക്ഷിച്ചോണം, സൂക്ഷിച്ചോണം. പക്ഷെ അതേസമയം തന്നെ അപ്പൊ പിന്നെ എന്താ പറയാ, ആൾക്കാർ ഇതൊക്കെ കണ്ട് മനസ്സും എടുത്തുന്നത്, ഇതൊരു നിങ്ങൾക്കറിയാം 1000 പ്രാവശ്യമാണ് ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, പല പല ഡേറ്റുകൾ മാറി മാറി മാറി. ഇവർക്ക് മെടുക്കന്മാരാണ്, 17 വന്നില്ല, അവർ പറഞ്ഞു അതെ അതെ 17 കർത്താവിനോട് പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ചില തടസ്സങ്ങളുണ്ട്, അതുകൊണ്ട് അടുത്ത 15 കർത്താവ്. ഞാൻ പറഞ്ഞത് മനുഷ്യനെ വഞ്ചിക്കുന്നതിന്റെ അങ്ങേയറ്റത്തേക്ക് പൊക്കോണ്ടിരിക്കുക, ബി കെയർഫുൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം തിരിച്ചറിയണം, ആരും നിങ്ങളെ വഞ്ചിക്കരുത്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ ചില ആൾക്കാർ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്കിതിലൊന്നും നോക്കാനായിട്ട് നേരമില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല എന്ന് കരുതി ചില ആൾക്കാർ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി വിട്ടു. അതുമല്ല അതിന്റെ സത്യം, കർത്താവ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ, നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കും, ശ്രദ്ധയുള്ളവരായിരിക്കും. ഡേറ്റും ടൈമിലേക്കും നോക്കണ്ട, ഇന്ന മാസമാണെന്ന് അതൊന്നും നോക്കണ്ട. പക്ഷെ അതേസമയം തന്നെ ശ്രദ്ധയുള്ളവരായിരിക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, അതിലേക്ക് ഞാൻ പറയാൻ വരുന്നു, എന്തുകൊണ്ടാണ് ശ്രദ്ധയുള്ളവരായിരിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം. സ്വരങ്ങൾ ഇവിടെ ഈ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുകയും ധ്യാനിക്കുകയും ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പ്രസംഗിക്കുകയും എന്നെ നിങ്ങൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ അറിയാം, ജാതി ജാതിയോട് തീർക്കും, രാജ്യം രാജ്യത്തോട് തീർക്കും, ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ അടയാളങ്ങൾ ഉണ്ടാകും, മഹാവ്യാധികൾ ഉണ്ടാകും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, അതൊക്കെ ലോകത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി അത് മാത്രമല്ല, ഈ പണ്ടൊന്നും ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാൻ എന്തുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്, അറിയാനുള്ള മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അതും ഈ അന്ത്യകാലത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാ. അന്ത്യകാല ലക്ഷണങ്ങളില് ടെക്നോളജി അങ്ങ് വളരും. 2 പ്രവാചകന്മാരുടെ ശവശരീരങ്ങൾ ഇസ്രായേലിൽ എന്ത് ചെയ്യും, അവിടെ കിടക്കും, അത് ലോകമുള്ള എന്ത് ചെയ്യും, എല്ലാ സകല മനുഷ്യരും കാണുമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അതിനൊക്കെ ഈ ടെക്നോളജി സി, ഏതൊക്കെ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. കാരണം കർത്താവിനറിയാം 2000 എന്ത് നടക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞേ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞേ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം, ഈ ലോകത്തിലെ ഈ ഓരോ കാര്യങ്ങളും നടക്കുമ്പോൾ നാം ഒരു കാര്യം തിരിച്ചറിയണം, നാളെ എന്ത് ചെയ്തോണ്ടിരിക്കുക, സമീപിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ അറിയേണ്ടത്. യൂറോപ്യൻ ഇപ്പൊ റെഫ്യൂജി പ്രോബ്ലം സിറിയയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെയുള്ള ആൾക്കാർ ഇപ്പൊ യൂറോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു കൊച്ചു വീട് മരിച്ചു, അതോടുകൂടി അതുകൂടി ഇഷ്യൂ ആയി. യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനും ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോ എന്നാ തോന്നുന്നേ, യൂറോപ്പിലല്ലേ നമുക്ക് എന്നാ കുഴപ്പം? പക്ഷെ ലോകം മുഴുവൻ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്ന സഹോദരങ്ങളെ. ലോകം മുഴുവൻ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക. മിഡിൽ ഈസ്റ്റിൽ സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. മിഡിൽ ഈസ്റ്റ് മുഴുവൻ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുക. എത്ര നാളായി കിടന്ന കലങ്ങി മറിയാൻ തുടങ്ങിയിട്ട് ആര് വിചാരിച്ചിട്ടും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. കൂടുതൽ 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 കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഡു യു നോ ദാറ്റ്? സിറിയയിലൊക്കെ ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും ആർക്കും അറിയത്തില്ല. പലതും പല ഗ്രൂപ്പിന്റെ കയ്യിലാണ്. പല സ്ഥലങ്ങളും സിറിയയുടെ ഒരു മാപ്പ് വരയ്ക്കാൻ ഇപ്പൊ പറ്റത്തില്ല. ആ രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുക. ഇതെല്ലാം കാണുമ്പം ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് വേഗം വരുന്നു. ഇതാ അതിന്റെ അകത്ത് പ്രത്യേകത ഉള്ള കാര്യം. അല്ലാതെ ഇവിടെ സംഭവിക്കുന്ന ഓരോന്നും എടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം അല്ലെങ്കിൽ മിക്കവാറും ഈ വർഷം അവസാനം, ഇതിനെ കുറിച്ചല്ല ഇനി പറയുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകേണ്ടത് ഒരു ചിന്ത ഇതാണ്, അവന്റെ വരവ് വേഗം സംഭവിക്കും. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? വേഗം വരുന്നു. കാരണം കാര്യങ്ങൾ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞതുപോലെ പാപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നോഹയുടെ കാലത്തെന്ന പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. എന്താണ് നോഹയുടെ കാലം? ലോകത്തിലെ അന്നത്തെ കാലത്ത് ഏറ്റവും അധികം പാപം ലോകത്തിൽ വർദ്ധിച്ചിരുന്ന കാലമാണ് നോഹയുടെ കാലം. ലോത്തിന്റെ കാലത്തെ പോലെ തന്നെ. എന്താണ് ലോത്തിന്റെ കാലം? ഏറ്റവും അധികം പാപം വർദ്ധിച്ചിരുന്നൊരു കാലഘട്ടം ഇതാ. അപ്പോൾ പാപം വർദ്ധിക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യരുത്? മനസ്സ് മടുത്തു പോകരുത്. മറിച്ച് ദൈവമക്കൾ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ കർത്താവ് എന്ത് ചെയ്യുന്നു? വേഗം വരുന്നു. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. അതിനാദ്യം വേണ്ട ഒരു കാര്യം ഉണ്ടെന്നറിയോ? ചിലതൊക്കെ വിട്ടാലേ ചിലതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അതിനാദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ദൈവമക്കള്. അത് അനേകരുടെ ഹൃദയങ്ങളിൽ അതൊന്നും വേരൂന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി കാര്യങ്ങളിൽ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. എന്താണെന്നറിയാമോ കാര്യം? പത്രോസിൻ ലേഖനത്തില് പരിചയമുള്ള വാക്യമാണ്. ഫസ്റ്റ് പീറ്ററില് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ. 1:1 യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിഥുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും. വാക്ക് ശ്രദ്ധിച്ചേ, പരദേശികളും. അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ഏലിയൻസ്. വീണ്ടും 2:11 പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ, ഐ ഏർജ് യു ആസ് ഏലിയൻസ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്. അപ്പൊ ദൈവമക്കൾ ആദ്യം ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ ആരാ? ഞാൻ ഇവിടെ ഒരു അന്യനും പരദേശിയുമാണ്. പാട്ടിൽ മാത്രമേ ഈ സംഭവമുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ചില പാട്ടുകാരൊക്കെ പാട്ടിന്റെ അകത്ത് ഈ സംഭവം കൊണ്ട് എന്നാ അറിയോ, പരദേശിയാണ് ഞാൻ. അപ്പോഴാണ് അപ്പൊ പോലും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇത് ഹൃദയത്തിന്റെ ആഴത്തിൽ വേരൂന്നാത്ത ഒരാൾക്ക് പോലും കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ശുദ്ധ മണ്ഡപരമാണ്. സ്വരങ്ങളെ, ഈ നമ്മൾ ഇവിടെ അന്യരും പരദേശികളുമാണെന്നും നമ്മൾക്കൊരു സ്വന്തമായൊരു സ്ഥലമുണ്ടെന്നും ഈ ബോധ്യം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുവാൻ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു വാഞ്ച നമ്മുടെ ഹൃദയങ്ങളിൽ കത്തുന്നത്. അല്ലെങ്കിൽ ഇവിടത്തെ കാര്യങ്ങളിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും. യെസ്, അതെ സ്വരങ്ങളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. We are here only for a short time. നമ്മൾ കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിലുള്ളൂ. അന്യരാണ്, പരദേശികളാണ്. എന്റെ സ്വന്തം സ്ഥലം എന്റെ കർത്താവിന്റെ സ്ഥലമാണ്, എന്റെ കർത്താവിന്റെ കൂടെ. ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ വാസസ്ഥാനം തന്നെ എന്റെ കർത്താവാ, എന്റെ വാസസ്ഥലം തന്നെ എന്റെ കർത്താവാ. ഇവിടെ ഞാൻ ആത്മീയമായിട്ട് ഞാൻ അനുഭവിക്കുന്നു. കുറച്ചും കൂടെ ഞാൻ അതിനെ ലിറ്ററലി അനുഭവിക്കാൻ പോകുന്ന ഒരു സമയത്തേക്ക് ഞാൻ വരാൻ പോവുകയ. ഇവിടെ നാം കണ്ണാടിയിൽ എന്ന പോലെ കടമൊഴിയായി കാണുന്നു, എന്നാൽ അന്ന് അറിയപ്പെട്ടതുപോലെ അറിയുന്ന സമയത്തിലേക്ക് വരാൻ പോവുകയ. അതാ വ്യത്യാസം. അപ്പോൾ ഇവിടെ ഞാൻ അന്യനും പരദേശിയുമാണെന്നുള്ള ചിന്ത പുലർത്താത്ത ഒരാൾക്ക് പോലും കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ ജീവിക്കാൻ കഴിയത്തില്ല. എന്റെ കാരണം ഇവിടത്തെ കാര്യങ്ങളിലായിരിക്കും ആ വ്യക്തി കടന്ന് ഓരോ ദിവസവും ഇൻവോൾവ് ആയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണികളിലെ മീറ്റിംഗിൽ അക്കാര്യം വിശദമായിട്ട് സംസാരിച്ചു. അതായത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം ഒരു കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ദാറ്റ് ഡേ വിൽ ബിക്കം എ ട്രാപ്പ്. മൂന്ന് കാര്യങ്ങൾ ട്രാപ്പാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം എന്താണ്? അതിഭക്ഷണം. അതിഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല. കാരണം ഞങ്ങളുടെ ഹൈറേഞ്ചുകാരൊക്കെ രണ്ട് പ്ലേറ്റ് ചോറിനും വയനാടുകാരും കഴിക്കും രണ്ട് പ്ലേറ്റ്. കാരണം അവരൊത്തിരി മണ്ണിൽ അധ്വാനിക്കുന്നവര്, അവർക്ക് അത്രയും വേണം. ആ അപ്പം ഹൈറേഞ്ചുകാരാണ് അതിഭക്ഷണക്കാരെ നിങ്ങൾ പറയരുത്. ഡിസിപ്പേഷൻ എന്ന് ഇംഗ്ലീഷ് വാക്കാണ്. ഒരു ട്രാൻസ്ലേഷനിൽ പാർട്ടിങ് കൊടുത്തിരുന്നു, നല്ല വേട, എനിക്ക് ഇഷ്ടപ്പെട്ടു. പാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാടൻ ഭാഷ ഉപയോഗിച്ചോട്ടെ, ഇച്ചിരി അടിച്ചുപൊളിക്കാരെന്ന് പറയത്തില്ലേ? ആ അതെ, ഫാഷൻ, പാർട്ടി, ഫുഡ്, റെസ്റ്റോറന്റ്, ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ കുറിച്ചാ പറഞ്ഞു, അവർക്കതൊരു കെണിയാ. കാരണം എന്നറിയാമോ, ഈ പ്രത്യാശയിൽ ജീവിക്കുന്നവനെ, ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുന്നവന് അവൻ തിരിച്ചറിയും, അവൻ ഒരുക്കമുള്ളവനായി പ്രത്യാശയിൽ ധൈര്യപ്പെട്ട് നിൽക്കും. അല്ലാത്തവർക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സമയത്തേക്ക് വരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഡിസിപ്പേഷൻ. രണ്ടാമത്തെ മദ്യപാനം. മദ്യപാനത്തിന്റെ പ്രത്യേകത എന്താ? മദ്യപാനിക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മദ്യപിക്കണം. ഈ മനസ്സെന്ത് ചെയ്യുന്നറിയാവോ, അതാണ് പ്രശ്നം. ഒറ്റ ചിന്ത, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മദ്യപാനിയുടെ ആദ്യത്തെ ചിന്ത മദ്യപിക്കണമെന്നാണ്. രണ്ടാമതൊരു ചിന്തയില്ല, മദ്യപിക്കണം. അയാളുടെ മനസ്സ് മുഴുവൻ എന്ത് ചെയ്തു? മദ്യപാനത്തിൽ പോയി. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്താണെന്നറിയാവോ? എന്താ? ഉപജീവന ചിന്ത, കെയേഴ്സ് ഓഫ് ദിസ് വേൾഡ്. എന്താ ഉപജീവന ചിന്ത? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും എന്ന് വേണ്ട, ഇവിടത്തെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെടുന്ന ആൾക്കാർക്ക് ആ ദിവസം ഒരു കെണി പോലെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? ദേ ആർ നോട്ട് പ്രിപ്പയർഡ്. ഇവിടെ പറയാണ്, നാൾ സമീപിക്കുന്ന കാണും തോറും ചില കാര്യങ്ങൾ ഉത്സാഹമുള്ളവരായി ഒരുക്കമുള്ളവരായി. കാരണം എന്താ? എന്റെ കാരണം എഴുതിയിട്ടുണ്ട് പത്രോസ് ലേഖനത്തിൽ തന്നെ, സെക്കൻഡ് പീറ്റർ, രണ്ട് പത്രോസ് മൂന്നാം അധ്യായം. അതിന്റെ 14 വാക്യം, സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:14.
നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു.
അല്ലല്ലോ, 3:14, രണ്ട് പത്രോസ് 3:14. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ശ്രദ്ധിച്ചേ, അവൻ നമ്മളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്? സമാധാനത്തോടെ, പിന്നെ കറയില്ലാത്തവരായി, സ്പോട്ട്ലെസ്. അടുത്തത് ബ്ലെയിംലെസ്, കളങ്കമില്ലാത്തവരായി കാണുവാനായിട്ട് എന്ത് ചെയ്യുക? അവൻ ആഗ്രഹിക്കുക. ശ്രദ്ധിച്ചേ, അങ്ങനല്ലേ പോലീസ് പറയുന്നത്? കർത്താവ് വരുമ്പോൾ നമ്മളെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുക. അതിനാണ് കർത്താവ് ഈ സഭയും ഈ ദൈവവചനവും എൻകറേജിങ് ഈ ചതറും ഈ പരിപാടികളെല്ലാം ഇവിടെ വെച്ചതിന്റെ കാരണം. അവൻ വരുമ്പോൾ നമ്മളെ ഉറങ്ങാതെ സുബോധമുള്ളവരായി കാണാൻ ആഗ്രഹിക്കുന്നു, സമാധാനമുള്ളവരായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു, കളങ്കമില്ലാത്തവരായി കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം പിതാവിന്റെ മുമ്പിൽ നമ്മെ കളങ്കമില്ലാത്തവരെ നിർത്താൻ വേണ്ടിയാണ് അവൻ ഏൽപ്പിച്ചു കൊടുത്തത്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എന്ത് ചെയ്തു? നമ്മുടെ കറയും കളങ്കമൊക്കെ മാറി. ഇനിയിപ്പം വീണ്ടും കറയൊന്നും പറ്റാതെ നമ്മൾ എന്ത് ചെയ്തോണം? അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിന്റെ മാലിന്യത്താൽ, ലോകത്താൽ മലിനപ്പെടാതെ സൂക്ഷിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല കറകളെയും മായ്ച്ചു കളഞ്ഞു, സകല കളങ്കങ്ങളെയും മായ്ച്ചു കളഞ്ഞു പിതാവിന്റെ മുൻപിൽ. അതിനാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുന്നത്. പിതാവിന്റെ മുൻപിൽ കറയില്ലാതെ, കളങ്കമില്ലാതെ, അതാ രക്ഷയിൽ സംഭവിച്ചത്. അവൻ നമ്മെ നിർത്തി. ഇനി നമ്മുടെ ഭാഗത്തുനിന്നൊരു ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണെന്ന് അറിയാമോ? എന്താ? ലോകത്തിന്റെ മാലിന്യമേൽക്കാതെ സൂക്ഷിക്കാൻ. അതുകൊണ്ടാ പാട്ടുകാരൊക്കെ എഴുതിയത്, മാലിന്യപ്പെട്ടിടാതോടിയിടുക, മണവാളൻ വരവേറ്റമടുത്തു പോയി. അവൻ നമ്മളെ സമാധാനത്തോടെ കാണാൻ ആഗ്രഹിക്കുക. നമ്മുടെ വസ്ത്രത്തിൽ എവിടെങ്കിലും എവിടെങ്കിലും ചെറിയ കറയുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും എന്ത് ചെയ്യുക? ആ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. അതാ പത്രോസ് പറഞ്ഞു, കർത്താവ് അങ്ങനെ കാണാൻ നമ്മളെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗൾഫിൽ നിന്ന് ഭർത്താവ് വരികയാണ്, അദ്ദേഹം ഭാര്യ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നേ? എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നേ? എയർപോർട്ടില് വന്ന് വളരെ സ്നേഹത്തോടുകൂടി റിസീവ് ചെയ്യാൻ ആഗ്രഹിക്കുക അല്ലേ? നേരെ മറിച്ച് പുള്ളിക്കാരനെല്ലാം ഇൻഫോം ചെയ്തു, അതിനെ വരുന്ന സമയവും കാര്യങ്ങളെല്ലാം പറഞ്ഞു, എയർപോർട്ടിൽ വന്ന് ഭാര്യയില്ല. പുള്ളിക്കാരനൊരു ടാക്സി പിടിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് കതകെ തട്ടി നോക്കിയപ്പോ ഉടനെ നോക്കിയപ്പോ ഭാര്യ ഉണന്ന് പതിയെ കണ്ണും തിരുമി ഇറങ്ങി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിന് എന്താ തോന്നേ? അവന് ഡൈവോഴ്സ് ചെയ്തൊന്നുമില്ല, പേടിക്കണ്ട, അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ എന്താ തോന്നേ? അപ്പൊ കർത്താവ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കുന്നറിയാമോ? ആ നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും, കർത്താവിന്റെ വരവിനോട് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുന്നു എന്ന് കാണും തോറും നാം കൂടുതൽ ഉത്സാഹമുള്ളവരായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. പരസ്പരം ഉത്സാഹിപ്പിക്കുന്നവരായി, പ്രബോധിപ്പിക്കുന്നവരായി, പരസ്പര സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്നവരായി, സൽപ്രവർത്തനത്തിൽ ശുഷ്കാന്തിയുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. ഇതിനെ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു പ്രശ്നം കൂടിയുണ്ട് കേട്ടോ, ഈ ഇത് നമ്മുടെ അകത്തെ ഉള്ളു, ചുറ്റുപാടുമുള്ള ലോകം കർത്താവിന്റെ വരവിനോട് അടുക്കും തോറും കൂടുതൽ കലങ്ങി മറയുന്ന ഒരു സമയം കൂടിയാ. അത് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൽ എവിടെങ്കിലും ഉള്ള സെക്യൂരിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ വി വോണ്ട് ഗെറ്റ് ഇറ്റ്. ഒന്നുകൂടെ ഒന്ന് പറയട്ടെ, ലോകത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങളിലുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ അതിലാണ് നമ്മുടെ സമാധാനമെങ്കിൽ ഞാൻ പറയാം, മുൻപോട്ടുള്ള സമയങ്ങളിൽ നമ്മുടെ എല്ലാവിധ ലോകത്തിൻ്റെതായ സെക്യൂരിറ്റികളും തകരും. ഒരൊറ്റ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായാൽ മതി കാര്യങ്ങൾ മാറി. ഉള്ളിയുടെ വില 60 ആയപ്പോഴത്തേനും നമുക്കെല്ലാം ചങ്കടിപ്പാണ്. ഇപ്പൊ തന്നെ സോരങ്ങളെ, ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ സെക്യൂരിറ്റി നമ്മൾ നോക്കരുത്. നിങ്ങൾ ശ്രദ്ധിച്ചോണെന്നൊരു വാക്യം ഇവിടെ ബ്രദർ വായിച്ചായിരുന്നു. വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എപ്പോഴാ പറഞ്ഞു? എന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അബ്രഹാം തന്റെ ലോത്തിനെ എന്ത് ചെയ്തു? ലോത്തിന്റെ കുടുംബത്തെ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? തന്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളുമായിട്ട് അബ്രഹാം എന്ത് ചെയ്തു? പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് വരുന്ന വരവില് എന്ത് ചെയ്തു? മൽക്കീസദേക്ക് എതിരേറ്റ് ചെയ്യുന്നു, അപ്പവും മീഞ്ഞും കൊടുത്തു. അപ്പോൾ അവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 18 വാക്യങ്ങൾ.
ശാലേൻ രാജാവായ മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് വന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്തിന്റെ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. സൊദോം രാജാവ് അബ്രഹാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രഹാം സൊദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്നു നീ പറയാതിരിപ്പാൻ. ഞാനൊരു ചരടാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു.
മൽക്കീസദേക്ക് കടന്നു വരികയാണ്. മൽക്കീസദേക്ക് കടന്നു വന്നിട്ട് അബ്രഹാമിനെ, കാരണം എന്താ, 318 അഭ്യാസികളോടുകൂടെ പോയി രാജാക്കന്മാരെ തോൽപ്പിച്ച് വിജയശ്രീലാളിതനായിട്ട് ആര് വരികയാ? അബ്രഹാം വരികയാ. അപ്പോഴാണ് റൈറ്റ് ടൈമിൽ ആരങ്ങോട്ട് ചെല്ലുക? മൽക്കീസദേക്ക് ചെന്നിട്ട് പറഞ്ഞ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നോക്കേ. സ്വർഗ 19-ാം വാക്യം, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഒന്ന്, ദൈവമാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥൻ. ആ ദൈവമാണ് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഈ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത് ആരാ? അത്യുന്നതനായ ദൈവം. സ്വരങ്ങളൊരു അതാണ്, ദിസ് എ വേർഡ് ഓഫ് എൻകറേജ്മെന്റ്. ഒരു വ്യക്തിയുടെ ഒരു വേർഡ് പെട്ടെന്ന് അബ്രഹാമിന്റെ മനസ്സ് ഭൂമിയിൽ നിന്ന് മാറി സ്വർഗത്തിലേക്ക് തിരിഞ്ഞു. ഒരൊറ്റ വേർഡാണ് മൽക്കീസദേക്കിന്റെ. നിന്റെ ശത്രുവിന്റെ എന്നാ പറഞ്ഞത്, ആ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് നിന്റെ മിടുക്കൊണ്ടല്ല, പിന്നെന്താ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചത് കൊണ്ടാണ്, അവരെ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തന്നുകൊണ്ടാണ് നിനക്ക് വിജയം ലഭിച്ചത്. അബ്രഹാം തിരിച്ചറിഞ്ഞു. അബ്രഹാന് മനസ്സിലായി, എന്റെ 318 അഭ്യാസികളുടെ മിടുക്കല്ല, മറിച്ച് അത്യുന്നതനായ ദൈവം എന്റെ കാര്യങ്ങളിൽ ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് വിജയം ലഭിച്ചത്. ഉടനെ അബ്രഹാം എന്ത് ചെയ്യുന്നു പറഞ്ഞു, അതിന് അബ്രഹാം സോദോം രാജാവിനോട് പറഞ്ഞത് എന്താ, ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ ഒന്നും വേണ്ടെന്ന്. എന്താ വാക്യം ശ്രദ്ധിച്ചുകൊണ്ടോ, സ്വർഗത്തിനും ഭൂമിക്കുന്നാഥനായ അത്യുന്നതയുമായ യഹോവയിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ഉണ്ടോ, ഉടനെ അബ്രഹാം പറഞ്ഞു, എനിക്ക് ചെരുപ്പും വേണ്ട ചരടും വേണ്ട നിന്റെ യാതൊരു സാധനവും വേണ്ടെന്ന് ഞാൻ എന്റെ അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിങ്കിലേക്ക് കൈ ഉയർത്തി എന്ത് ചെയ്യുന്നു, സത്യം ചെയ്യുന്നു. അത് കണ്ടിന്യൂ ചെയ്യാണ് 15-ാം അധ്യായം 1-ാം വാക്യം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ട്, എന്നാൽ അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാകുന്നു. ഐ ആം യുവർ ഷീൽഡ്. അബ്രഹാമിന്റെ തിരിച്ചറിവിൽ ദൈവം പറയാണ്, അബ്രഹാമേ അങ്ങനെയാണെങ്കിൽ നീ പേടിക്കണ്ട, ഞാനാണ് നിന്റെ പരിച. ദൈവം നമ്മുടെ പരിചയായിട്ട് നിൽക്കും. നാം അന്ന് അക്നോളജ് ചെയ്താൽ മതി, എന്റെ കഴിവല്ല, എന്റെ നേട്ടങ്ങളല്ല, എന്റെ ബുദ്ധിയല്ല, എന്റെ ശക്തിയല്ല എന്ന് ഒരാള് അത്യുന്നത ദൈവത്തിങ്കിലേക്ക് കൈയുയർത്തി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അവനെ പേടിക്കണ്ട. ഈ ലോകത്തിന്റെ ഒരു സെക്യൂരിറ്റി അല്ല, ഞാൻ നിന്റെ സെക്യൂരിറ്റിയാ, ഞാൻ നിന്റെ ഷീൽഡാ, ഞാൻ നിന്റെ പരിചയാ. അതുകൊണ്ട് നിന്റെ പ്രതിഫലവും അതിമഹത്തായിരിക്കും. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, വരുന്ന നാളുകളിൽ ലോകത്തിന്റെ സെക്യൂരിറ്റികൾ മാറിപ്പോകുമ്പോൾ നമുക്കൊരു കാര്യം ഏറ്റു പറയാം, ദൈവമേ നീയാണ് എന്റെ സെക്യൂരിറ്റി. അതിനൊരു കാര്യം ചെയ്യണം, നാം ഇതുവരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും അവന്റെ മുമ്പിൽ നിന്ന് സമർപ്പിച്ചിട്ട് പറയണം, കർത്താവേ ഒന്നും എന്റെ അല്ല, എന്റെ കർത്താവാണ് എന്റെ സെക്യൂരിറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഈ അന്ത്യനാളിന്റെ പ്രത്യേകത, ഒരു കാര്യം ഞാൻ പറഞ്ഞു, കാര്യങ്ങൾ കലങ്ങി മറിയാൻ പോകുന്ന സമയമാണ്. നിങ്ങൾ വിചാരിക്കരുത് സമാധാനമെന്ന് വിചാരിക്കരുത്, കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു, കൂടുതൽ കൂടുതൽ. കാരണം അന്ത്യനാഴികളെ കുറിച്ച് കർത്താവ് എങ്ങനെയാ പറഞ്ഞത്, ജാതി ജാതിയോട് തീർക്കും, രാജ്യം രാജ്യത്തോട് തീർക്കും, ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, എന്ത് ചെയ്യും, മഹാവ്യാധികൾ അവിടെയോടെ ഉണ്ടാകും. ഒന്നും വേണ്ട, നമ്മളും കൂടെ ഡെങ്കി അടിച്ച് ഇവിടെ കിടക്കുകയല്ലേ, മഹാവ്യാധികൾ അവിടെ ഇവിടെ എല്ലായിടത്തും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തില്. എന്താ ചുറ്റുപാടുമുള്ള ലോകം കലങ്ങി മറിയുമ്പോൾ ദൈവമക്കൾ അതിന്റെ നടുവിൽ തികഞ്ഞ പ്രത്യാശയിൽ ജീവിക്കണം. എന്താണെന്നറിയാമോ, അവന്റെ നാളിന്റെ അവന്റെ കാലൊച്ച ഞാൻ കേൾക്കാനായിട്ട് തുടങ്ങി, അവന്റെ വരവ് അവൻ വാതുക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ള പ്രത്യാശയിലാണ് ദൈവമക്കൾ എന്ത് ചെയ്യേണ്ടത്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട്, യാക്കോബിൻ ലേഖനം, ജെയിംസ് അതിന്റെ 4:5-7
എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരുപ്പി. കൃഷിക്കാരൻ ഭൂമിയുടെ വലിയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരുപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു.
കണ്ടോ, കർത്താവിന്റെ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിക്കുകയാണ്. എന്നിട്ട് പറയാം, എന്താണ് അറിയാം, strengthen your heart and be patient. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ എന്താണ്, ദീർഘക്ഷമയോടിരിക്കണം, പേഷ്യൻസ്. രണ്ടാമത്തെ കാര്യം പറയാണ്, strengthen your heart. കർത്താവിന്റെ വരവെന്ന് പറയുമ്പോൾ സൗരങ്ങൾ, ഇന്നത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഈ ലക്ഷണങ്ങൾ അതിങ്ങനെയാണ്, സിറിയയിലെ വാർ അങ്ങനെയാണ്, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പൊ നമ്മൾ പിന്നെ അടുത്ത ദിവസം നോക്കുകയാണ്, സിറിയയിലെ വാർ എന്തായി, ഡെമാസ്കസ് ഇപ്പൊ തകരുവോ, പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അപ്പുറത്തോട്ട് നോക്കുന്നു. അതല്ലെന്ന്, ഇത് കാണുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് കർത്താവ് നമ്മളെ കുറിച്ച് ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നറിയാമോ? സ്ട്രെങ്തൻ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുന്ന മലയാളത്തിൽ കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവീൻ, ബലപ്പെടുത്തുവീൻ. എന്താ ഹൃദയത്തെ ബലപ്പെടുത്താൻ പറഞ്ഞതിന്റെ കാര്യം? ഹൃദയം ക്ഷീണിച്ചു പോയാൽ വലിയ ബുദ്ധിമുട്ടിലായി പോകും. നമ്മൾ വായിക്കുന്നുണ്ട് അനേകരുടെ സ്നേഹം എന്ത് ചെയ്യും? തണുത്തുപോകും. ഹൃദയത്തിൽ ബലമില്ലെങ്കിൽ, ബലപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ ഈ ചുറ്റുപാടുമുള്ള ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളങ്ങ് നമ്പായി പോവും. അങ്ങ് എന്താ പറഞ്ഞത്? ഒരു പ്രയോജനമില്ലാത്തവരായി പോവും. സൗരങ്ങളെ ചുറ്റുപാടുമുള്ള ലോകം കലങ്ങി മറിയുമ്പോഴാണ് ദൈവമക്കൾ അതിന്റെ നടുവിൽ പ്രകാശിക്കേണ്ടത്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളതിനെ പിടിച്ചടക്കിയില്ല. ഇരുട്ടിലാണ് വെളിച്ചം പ്രകാശിക്കുന്നത്. ചുറ്റുപാടുമുള്ള ലോകം മുഴുവൻ ഇരുട്ടി ജീവിക്കുക, സമാധാനമില്ല, സ്വസ്ഥതയില്ല, പ്രത്യാശയില്ല, ഒന്നുമില്ലാതെ അവർ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവമക്കൾ പ്രകാശിക്കണം. ദൈവം ആഗ്രഹിക്കുക പ്രകാശിക്കണം. പക്ഷെ പ്രകാശിക്കണമെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ്? നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ യുവർ ഹാർട്ട്സ്. ഹൃദയം എന്ത് ചെയ്യണം? ഒത്തിരി ഹൃദയമുണ്ട്. തണുത്ത ഹൃദയമുണ്ട്, നിരാശയുള്ള ഹൃദയമുണ്ട്, ഭാരപ്പെട്ടിരിക്കുന്ന ഹൃദയമുണ്ട്, വക്ര ഹൃദയമുണ്ട്. അങ്ങനെ ബൈബിളിൽ ഒത്തിരി ഹൃദയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറയാണ് ഹൃദയം എന്ത് ചെയ്യണം? ബലപ്പെട്ടിരിക്കണം. പിന്നെ ബി പേഷ്യന്റ്. കൃഷിക്കാരൻ എന്താണെന്നറിയോ? ഈ വിത്തൊക്കെ വിതച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ കാത്തിരിക്കുക. ആദ്യം ഒരു മഴ പെയ്യും, രണ്ടാമതൊരു പിന്മഴയും കൂടെ ഉണ്ട്. അതും കൂടെ പെയ്യുമ്പോഴാണ് ഇത് ശരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് വിളഞ്ഞ് പാകമാകുന്നത്. ആ കൃഷിക്കാരൻ ഇങ്ങനെ ഈ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കർത്താവിന്റെ വരവിന് വേണ്ടി എന്ത് ചെയ്യണം? ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, ബി പേഷ്യന്റ്, കാത്തിരിപ്പീൻ. കാരണം ഡേറ്റ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടായി കാത്തിരിക്കാൻ പറഞ്ഞേ. ബി പേഷ്യന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾക്കൊരു കാത്തിരിപ്പുണ്ടോ? എന്താ കാത്തിരിപ്പ്? നമ്മുടെ കർത്താവ് വേഗം വരുന്നു, അവനെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടി അവന് വേണ്ടി കാത്തിരിക്കുവാനായിട്ട്. ഇതാ ദൈവമക്കളുടെ കാരണം. എന്താ? ഞാനിവിടെ അന്യനും പരദേശിയുമാണെന്ന്. അന്യനും പരദേശിയുമാ. എന്റെ സ്വന്തം സ്ഥലം അല്ല ഇത്. എന്റെ നിത്യമായ സ്ഥലം എന്റെ കർത്താവിന്റെ കൂടെയുള്ള വാസമാ. അതാ പ്രത്യാശ. അതാ നമ്മൾ കേട്ടത്, ജീവനുള്ള പ്രത്യാശ. എന്താ ജീവനുള്ള പ്രത്യാശ? നമ്മുടെ കർത്താവ് വരുന്നു. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാ, പുനരുദ്ധാനം ചെയ്ത കർത്താവാ. അവൻ വേഗം മടങ്ങി വരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ചഞ്ചലപ്പെട്ടു പോകരുത്, മറിച്ച് എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം, ഉണർന്നിരിക്കണം. ഇവിടെ പറയാണ് ഹൃദയം ബലപ്പെടുത്തണം. തൊട്ട് മുകളിൽ ഒരു വാക്യം ഒന്ന് വായിച്ചു നോക്കി, അതിന്റെ അഞ്ചാം വാക്യം ഒന്ന് വായിച്ചു നോക്കി.
നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചും പുളച്ചും കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു.
ഇവിടെ ധനവാന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യു ഹാവ് ലിവ്ഡ് ലക്ഷൂറിയസ്ലി ഓൺ ദി എർത്ത് ആൻഡ് ലെഡ് എ ലൈഫ് ഓഫ് വാൻഡൻ പ്ലഷർ. യു ഹാവ് ഫാറ്റൻഡ് യുവർ ഹാർട്ട്, അല്ലെങ്കിൽ നറിഷ്ഡ് യുവർ ഹാർട്ട് ഇൻ എ ഡേ ഓഫ് സ്ലോട്ടർ. വേറെ ചില ആൾക്കാരുടെ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞിരിക്കും, ധനവാന്മാരെ കുറിച്ച്. അവരവരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? പോഷിപ്പിച്ചു, അല്ലെങ്കിൽ ഫാറ്റൻഡ് ദെയർ ഹാർട്ട്സ്. ശ്രദ്ധിച്ചു, എങ്ങനെയാ ഹൃദയത്തെ ഫാറ്റൻ ചെയ്യാൻ പറ്റുന്നത്? ഒരിടത്ത് പറയാണ് ഹൃദയത്തെ സ്ട്രെങ്തൻ ചെയ്യണം, മറ്റൊരിടത്ത് ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഫാറ്റൻ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്ങനെയാ? എങ്ങനെയാ? ആഡംബരത്തോടെ, ലിവ്ഡ് ലക്ഷൂറിയസ്ലി ആൻഡ് ലെഡ് എ ലൈഫ് ഓഫ് വാൻഡൻ പ്ലഷർ. സൗരന്മാരെ, ആഡംബര ജീവിതത്തിൽ സുഖിച്ച് പുളച്ച് മതിക്കുന്നവരോട് ദൈവം പറയുകയാണ്, എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കൊല ദിവസത്തിൽ എന്ന പോലെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തേ കൊല ദിവസത്തിൽ എന്ന പോലെ? ഒത്തിരി ഉദാഹരണമുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ എന്റെ മറ്റേ കണ്ടില്ലേ, മറ്റേ നമ്മുടെ ചിക്കൻ, ഈ ഫാം ചിക്കൻ ഒക്കെ ഇല്ലേ, നാപ്പത്തിയഞ്ച് ദിവസം നോക്കുമ്പോഴത്തേന് സുഖം, ശാപ്പാട്, ഇഞ്ചക്ഷൻ, എന്തോ ഒരു കേറ, സാധാരണ കോഴിയെ കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാർ നോക്കാൻ പോലും ഇല്ല, മുട്ട ഉണ്ടെങ്കിൽ ചെന്ന് നോക്കും എന്നുള്ളതല്ലാതെ യാതൊരു ശ്രദ്ധയില്ല. പക്ഷെ ഇവൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ആന്റിബയോട്ടിക് കൊടുക്കുന്നു, ഹോർമോൺ കൊടുക്കുന്നു, ഇല്ലാത്ത ഭക്ഷണം കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആ കോഴിക്കടക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു സോയാബീൻ വരെ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞു. എന്നാലും ഇത് വളരെ ഉള്ളെന്നാ പറഞ്ഞു. ഞാൻ ഞെട്ടി, പിള്ളേർക്ക് പോലും സോയാബീൻ കൊടുക്കുന്നില്ല, ഇവന് സോയാബീനും കൂടെ കൊടുക്കുകയാണ് 45 ദിവസം. ഞാൻ 45 പണ്ട് 30 ദിവസം കൊണ്ട് ശരിയാവും പറഞ്ഞു. ഇപ്പം 30 ഡേയ്സ് മതി. സുഗുണ ചിക്കൻ നോക്കി, എന്തോ ഒരു സുഖം, ഇത്രയും നല്ല ഈ ട്രീറ്റ്മെന്റ് ഒക്കെ കാണുമ്പോൾ ഇതാണ് കൊല ദിവസത്തിൽ എന്ന പോലെ. കാരണം ഇവനെ ഇങ്ങനെ പോഷിപ്പിച്ച് കൊണ്ടുവരിക എന്തിനു വേണ്ടിയാന്നറിയാവോ, അറുക്കാൻ വേണ്ടിയിട്ടാ. ഇത് ഞാൻ പറഞ്ഞപ്പോ വേറൊരു സഹോദരൻ പറഞ്ഞു, ബ്രദറെ അങ്ങനെ അതൊന്നും അല്ല ബ്രദറെ വിഷയം, വേറൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ, അദ്ദേഹം പറഞ്ഞു, അതായത് ഈ പിറ്റേ ദിവസം തൂക്കിക്കൊല്ലാൻ പോകുന്നവനെ തലേദിവസം അവനോട് ചോദിക്കും ഇഷ്ടമുള്ള ഭക്ഷണം പറഞ്ഞു, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. അവസാനത്തെ ആഗ്രഹം, പക്ഷെ മിക്കവാർക്കും പേര് കഴിക്കാറില്ല, പക്ഷെ ജലം എടുക്കുമാരുണ്ട്, അവര് നല്ല പൊറോട്ട ഇറച്ചി കഴിച്ചവരുണ്ടെന്നാണ് ചിലർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവർക്ക് ആ ഇഷ്ടമുള്ള ഭക്ഷണം എന്ത് ചെയ്യും, മൊത്തം വാങ്ങിച്ചു വിടും. കാരണം എന്താണെന്നറിയാവോ, അടുത്ത ദിവസം അറുക്കാനായിട്ട് പോവുക. ലിവ്ഡ് ലക്ഷൂറിയസ്ലി. അതുകൊണ്ട് കർത്താവ് ആ ഉപമ പറഞ്ഞേ, ധനവാന്റെയും ലാസറിന്റെയും കഥ. എന്താ ധനവാന്റെ പ്രത്യേകത, നമുക്കറിയാം മാനസാന്തരമില്ലായിരുന്നു. എങ്ങനെ മാനസാന്തരം ഇല്ലെന്ന് മനസ്സിലായത്, മാനസാന്തരം ഇല്ലാത്തതിന്റെ ലക്ഷണം എന്നറിയോ, കാരണം എന്നറിയോ, അവൻ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയല്ല. ഇവിടെ ലിവ്ഡ് ലക്ഷൂറിയസ്ലി, ധനവാൻ ആഡംബര വസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി സുഖിച്ചുകൊണ്ടിരുന്നു. നമ്മളവിടെ വായിക്കുന്നേ ലാസർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, എന്ത് ചെയ്തുകൊണ്ടിരുന്നു ലാസർ, ധനവാന്റെ മേശമേൽ നിന്ന് വീഴുന്ന ഭക്ഷണം കഴിച്ച്. അങ്ങനെയാണോ, ഒരു വലിയ തെറ്റിദ്ധാരണയാ. ഒത്തിരി ഇടത്ത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞപ്പോഴത്തേന് എന്നെ പറഞ്ഞു, പ്രസംഗിക്കുന്ന ഒരാൾ പറഞ്ഞു, എന്റെ ബ്രദറെ ഇത് ഇങ്ങനെയാണോ എഴുതിയത്, എനിക്ക് പോലും അബദ്ധം പറ്റില്ല, ഈ പ്രസംഗം കേട്ട് ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയല്ലോ എന്ന്. വായിച്ചു നോക്കി ലൂക്കോസ് 16, പെട്ടെന്ന് എടുത്തു ലൂക്കോസ് 16. ഇരുപതാം വാക്യം, 19-20. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. Habitually dressed in purple and fine linen, joyously living in splendor every day. മാനസാന്തരപ്പെടാത്തവന്റെ ടിപ്പിക്കൽ ലക്ഷണം അതാ. എന്നറിയാമോ, അവൻ ഇവിടത്തെ കാര്യങ്ങളിൽ എത്രത്തോളം സുഖകരമാക്കി ആഡംബരത്തോടുകൂടി മാത്രം ജീവിക്കുന്നവൻ. ഇതിന്റെ അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, ലാസർ എന്ന് പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരക്കൽ കിടന്നു. പിന്നെ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നു തിന്ന് വിശപ്പടക്കാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചു. കഴിച്ചില്ല കേട്ടോ, കിട്ടിയില്ല ഈ സാധനം. പുള്ളിക്കാരൻ, ഞാൻ ചോദിക്കട്ടെ, ഇവനെ എങ്ങനെ വീടിന്റെ അടുത്തെങ്ങാനും കേറ്റോ, ദൂരെ നിന്നോണ്ട്, ദൂരെ നിന്നോണ്ട് കാണാമല്ലോ, മട്ടുപ്പാവും ടെറസും ഒക്കെ കാണാമല്ലോ. അവിടെ നിന്ന് നോക്കിയപ്പോഴത്തേന് എന്താണെന്നറിയാമോ, ഈ എനിക്കൊന്ന് മിക്കാറും അദ്ദേഹം പട്ടിയെ കണ്ടിട്ടുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരനെ വന്ന് പട്ടി നക്കുന്നുണ്ട്. അതുകൊണ്ട് പട്ടിയെ കണ്ടപ്പോഴത്തേന് ഈ എന്താണെന്നറിയോ, ഈ മേശമേൽ നിന്ന് വീഴുന്നത് ആരാ കഴിക്കുന്നത്, ആ ഈ പട്ടിയെ കഴിക്കുന്നത്. അപ്പൊ ഇത് ഇവൻ ഈ ഇവിടെ പട്ടി വന്ന് ഈ ലാസറിനെ നക്കിയപ്പോൾ അവിടത്തെ പട്ടിയുടെ കൊര കേട്ടപ്പോ പുള്ളി ചിന്തിച്ചൊരു കാര്യമാണ്, എന്താ, ദൈവമേ അവിടത്തെ മേശയിൽ നിന്ന്, ആ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് നായ്ക്കൾ കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് അതുപോലും കഴിക്കാനല്ലോ. ദൂരെ നോക്കിയപ്പോ കണ്ടൊരു കാഴ്ചയാ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ആൾ കിടക്കാൻ നമ്മൾ സംഭവിക്കൂ, ഇന്നും വേണ്ട. സിമ്പിൾ ചിന്തിച്ചു, നമ്മുടെ വീടിന്റെ മുറ്റത്ത്, നമ്മുടെ കോമ്പൗണ്ട് അകത്തല്ല, കോമ്പൗണ്ടിന്റെ വെളിയിൽ ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒന്നിൽ നമ്മൾ വീട് വെക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഫോം ചെയ്ത് മുനിസിപ്പാലിറ്റിക്കാരെ കൊണ്ടൊന്ന് മാറ്റും. ആഗ്രഹിച്ചതോളം ഇവന് കിട്ടിയില്ലെന്ന് ചെല്ലു പറയണം. ധനവാനത്ര ഔദാര്യമുള്ള മനുഷ്യൻ മേശയിൽ നിന്ന് വീഴുന്ന കഴിച്ചു കഴിച്ചില്ലെന്ന്, ഇവൻ അങ്ങനെ സാധനം കഴിച്ചിട്ടേ ഇല്ല. എന്തായിരുന്നു അവന്റെ പാപം, അവൻ ഒന്ന് ആഡംബരത്തോടെ സുഖിച്ചു, രണ്ട് അവന്റെ അടുത്തുണ്ടായിരുന്ന നീഡിയായ ഒരുത്തനെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും ഒരു സ്റ്റെപ്പ് വെച്ചില്ല. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ഏറ്റവും ശബ്ദമായി, ഏറ്റവും ശക്തിയോടുകൂടി അവരുടെ ശബ്ദമുയർത്ത കാര്യം അതായിരുന്നു. എന്നറിയാമോ, മറ്റുള്ളവനെ കുറിച്ച് ഒരല്പം പോലും ചിന്തയില്ലാതെയുള്ള ജീവിതം, സ്വന്തം സുഖം മാത്രം നോക്കുന്നൊരു ജീവിതം. അതായിരുന്നു സോദോമിന്റെ പാപം. അവർക്ക് ഗർവം, തീൻപുളപ്പ്. അതുമാത്രമല്ല, എളിയവനെയും ദരിദ്രനെയും സഹായിച്ചില്ല. അതായിരുന്നു സോദോമിന്റെ പാപം. സോദോമിന്റെ പാപമോ എന്ന് പറഞ്ഞ് നമ്മൾ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്തായിരുന്നു പാപം? ഒന്ന്, ഗർവം, തീൻപുളപ്പ്. ഗർവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരാളെ കുറിച്ച് ബോധപ്പെടുന്നിബടി ആരെയും മൈന്ദ്യത്തില്ല. രണ്ട്, തീൻപുളപ്പ്, ആഹാരത്തെ കുറിച്ച് മാത്രം എന്ന് പറഞ്ഞാൽ ആഡംബര ജീവിതം. മറ്റൊന്ന്, എളിയവനെയും ദരിദ്രനെയും കുറിച്ച് അല്പം പോലും വിചാരപ്പെട്ടില്ല. ഇതാ ബൈബിളിൽ കാണുന്ന ഒരു പിക്ചർ. അതാ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പൊ നമ്മുടെ അതുകൊണ്ടാ പറഞ്ഞത്, കർത്താവിന്റെ വരവ് നാളടുക്കുന്നുവെന്ന് കാണുന്തോറും എന്ത് ചെയ്യണം എന്നറിയാവോ? സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിക്കുവാൻ. കാരണം നാം ആരാ? വെളിച്ചത്തിലുള്ളവരാ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, നാം തന്നെ വെളിച്ചമാ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നമ്മൾ വെളിച്ചമാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവെടുക്കുമ്പോൾ ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നതാ. എന്താ? സ്നേഹത്തിനുത്സാഹം. അതിനെന്ത് വേണമെന്നറിയോ? സ്നേഹത്തിൽ ഉത്സാഹം വരണമെങ്കിൽ ഒറ്റ കാര്യം വേണം. എന്നറിയോ? ഈ ശക്തിയുള്ള ഹൃദയത്തിനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ശക്തിപ്പെട്ട ഹൃദയത്തിന് മാത്രമേ ഒരാളെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്നേഹിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഹിയർ മീ പ്രോപ്പർലി. ഹൃദയത്തിന് ശക്തിയുള്ളവനെ മറ്റുള്ളവനോട് ക്ഷമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഹൃദയത്തിൽ ബലമുള്ളവനെ മറ്റുള്ളവനെ അവനോട് പൊറുക്കാൻ, അവന്റെ കാര്യങ്ങൾ മറന്നു കളയുവാൻ, അവന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, റെസ്പോൺസിബിലിറ്റി എടുക്കുവാൻ, കെയർ ചെയ്യുവാൻ ഒക്കെ കഴിയണമെങ്കിൽ ഹൃദയത്തിന് ബലം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുവീൻ. എന്റെ സമയം അവസാനിച്ചുകൊണ്ട് എന്റെ വാക്യം പറഞ്ഞു നിർത്തുക. എബ്രായലേഖനം 13-ാം അധ്യായത്തിലെ വാക്യമുണ്ട്, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നു നല്ലത്. സ്ട്രെങ്ത്തൻ ദ ഹാർട്ട് ബൈ ഗ്രേസ്. ഹൃദയം എങ്ങനെയാ ബലപ്പെടുന്നത്? ഹൃദയം എങ്ങനെയാ ബലപ്പെടുന്നത്? കൃപയാൽ. ദൈവത്തിന്റെ കൃപയുടെ കീഴിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ ബലം തരുന്നേ, കർത്താവ ശക്തിപ്പെടുത്തുന്നേ. അല്ല, നമ്മൾ ശക്തിപ്പെടുത്തുന്നല്ല, കർത്താവിന്റെ കൃപയുടെ ഒഴുക്ക ഒരുവന്റെ ഹൃദയത്തെ ശക്തിപ്പെടുത്തുന്നത്. അങ്ങനെ ശക്തിപ്പെട്ട ഹൃദയമാണ് മറ്റുള്ളവനെ സ്നേഹിക്കുവാൻ, എളിയവനെയും ദരിദ്രനെയും അവന്റെ അടുക്കലേക്ക് കൈതുറക്കുവാൻ, അവന്റെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അന്യനും പരദേശിയുമാണെന്ന് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനായിട്ട് സഹായിക്കുന്നേ. എന്റെ ചോദ്യം ഇതാ, നാൾ സമീപിക്കുന്ന കാണുന്നുണ്ടോ? ഒന്നാമത്തെ ചോദ്യം ഉണ്ടെങ്കിൽ അടുത്ത പടിയിലേക്ക് നാം ഉത്സാഹത്തോടെ മുന്നേറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. നാൾ സമീപിക്കുന്ന ആര് കാണുന്നു, എന്ത് ചെയ്തോണം? എൻകറേജ് വൺ അനദർ, സ്റ്റിമുലേറ്റ് വൺ അനദർ, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാം. അപ്പോൾ അവര് നമ്മളെ ഉത്സാഹിപ്പിക്കും. അങ്ങനെ ദിവസങ്ങളിൽ സ്നേഹത്തിനായിട്ടുള്ള ഉത്സാഹം, സൽപ്രവർത്തികൾക്കായിട്ടുള്ള ഉത്സാഹം, എളിയവെങ്കിലേക്കും ദരിദ്ര അടുക്കിലേക്കും ഇറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള ഉത്സാഹം. പ്രൈസ് ദി ലോർഡ്. സ്വരന്മാരെ പറയും, ഒത്തിരി പേര് പറയണം, ബ്രദറെ ടെംപ്ടേഷൻ ടെംപ്ടേഷൻ ടെംപ്ടേഷൻ, ഭയങ്കര ടെംപ്ടേഷനാ. ഞാൻ പറഞ്ഞെന്നറിയോ? വീട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്നോണ്ട ടെംപ്ടേഷൻ. വെളിയിലോട്ടൊന്ന് ഇറങ്ങ്, ഒത്തിരി ടെംപ്ടേഷൻ വിട്ടുപോകും. കഴിഞ്ഞ സാർ എന്റെ അടുത്ത് പറഞ്ഞു, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവുള്ളൂ, നിങ്ങൾ ഈ മണിപ്പാലിലും കൊളംബേഷ്യയിലൊക്കെ അല്ലേ പോകുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടൊന്ന് ചെല്ല്, അവിടെ ചെന്നാലേ റിയൽ സിറ്റുവേഷൻ അറിയുള്ളൂ. ഞാൻ അന്നേരം ചിന്തിച്ചേ, കർത്താവെ കുറെ നാളായിട്ട് കൊളംബേഷ്യയും മണിപ്പാലും വഴിയൊക്കെ ഇറങ്ങുന്നേ, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത്രയും പോകാറില്ല. നമ്മുടെ സൗകര്യമായിട്ട് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേ മനുഷ്യൻ കടന്നു പോകുന്ന റിയൽ പ്രശ്നങ്ങൾ അറിയുള്ളൂ. അവിടെ ചെന്നാൽ ഞാൻ പറയാം, ഒത്തിരി ടെംപ്ടേഷൻ മാറി കിട്ടും കേട്ടോ, ഒത്തിരി ടെംപ്ടേഷൻ മാറി കിട്ടും. നമ്മൾ ഇതിന്റെ മുമ്പിൽ ഇരുന്ന് ഞാനാണ് കാണുമ്പോൾ വാട്സപ്പായിട്ട് കളിക്കിയ ആൾക്കാരും എപ്പോഴും വാട്സപ്പിലോ ഇടക്കിടക്ക് ഡിം അല്ലെങ്കിൽ ഒരു ഷൂളോടി ഉടനെ അവിടെ നിന്ന് നോക്കി. ഞാനിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ എനിക്കിങ്ങനെ സഫക്കേഷനാ. കാരണം അവർ ലോകത്തിന്റെ പിടിയിലേക്ക് അമർന്നു പോയിരിക്കുക, വാട്സപ്പിനകത്ത് മാത്രം കിടന്ന് കളിക്കുക. ഒരു വീഡിയോ അല്ല ഒരു മെസ്സേജ് അത് ഇത് സഹോദര, ടെംപ്ടേഷൻ നിന്നെ വിട്ടുപോകത്തേയില്ല, വിട്ടുപോകത്തേയില്ല. ഈ വാട്സപ്പിന്റെ അകത്തേക്ക് കളിക്കാത്ത ഇത് കൂടുകയുള്ളൂ, അതിന്റെ അകത്ത് പലതും വന്ന് കൂടുകയുള്ളൂ. കാരണം എന്നറിയോ? മനുഷ്യനെ നോക്കണ്ടല്ലോ. ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നോക്കിയ പുള്ളിക്കാർ ഇതിന്റെ അകത്താ, വാട്സപ്പിന്റെ അകത്താ മെസ്സേജ് അയക്കുന്നു, ഇടയ്ക്ക് ടിംഡിം അടിക്കുന്നു, ഇടയ്ക്ക് കാണാൻ തലപൊക്കിയിട്ട് ആ എന്നാണ്ട് വിശേഷം. എങ്ങനെ ടെംപ്ടേഷൻ വരാതിരിക്കും? ഞാൻ പറഞ്ഞ സൗരങ്ങളെ തിരിച്ചറിയണം. ഈ ലോകം മുഴുവൻ ഇരുട്ടി നടക്കുകയാണ്, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ നമ്മുടെ വീട്ടിന്റെ അകത്ത് വാട്സപ്പ് വിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ മുമ്പിൽ നാം എങ്ങനെ നിൽക്കും? അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പം ഹൃദയം ശക്തിപ്പെടുത്താൻ കൃപയാൽ കർത്താവിനോട് പറയാൻ, കർത്താവേ എന്നെ സഹായിക്കണേ. ലോകത്തിന്റെ വെളിച്ചമായിട്ട് ശോഭിക്കാനുള്ള സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുക.
ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ